Ephesians chapter 3 verses 14 to 21.
അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മൗത്വത്തിന് ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ.
പുതിയ നിയമത്തിൽ കാണുന്ന ഒരു ഒരു പ്രാർത്ഥനയും അതിന് ദൈവം എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത് എന്നുമാണ് നാം ഈ വചനഭാഗത്തിലൂടെ വായിച്ചു കേട്ടത്. ഇറ്റ്സ് എ പ്രയർ ആൻഡ് ഹൗ ഗോഡ് ഈസ് ഗോയിങ് ടു ആൻസർ ദാറ്റ് പ്രയർ, നോട്ട് വാട്ട് ഈസ് ദ ആൻസർ. പ്രാർത്ഥനയുടെ ഉത്തരം പ്രാർത്ഥനയിൽ തന്നെ ഉണ്ട്, ബട്ട് ഹൗ, എങ്ങനെയാണ് ദൈവം ആ പ്രാർത്ഥനയുടെ ഉത്തരം തരുന്നത് എന്നുമാണ് ഈ വചനഭാഗത്തിലൂടെ നാം വായിച്ച് കേട്ടത്. ദൈവവചനത്തിലുടനീളം അനേക പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക പ്രാർത്ഥനകൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന, പുരോഹിതന്മാർ പ്രാർത്ഥിച്ചത്, ജനങ്ങൾ പ്രാർത്ഥിച്ചത്, യേശു പ്രാർത്ഥിച്ചത്, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചത്, അപ്പസ്തലന്മാർ പ്രാർത്ഥിച്ചതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലെ പ്രാർത്ഥനകളുടെ ആത്മാവിലേക്ക് നാം ഒന്ന് കടന്നു ചെന്നു കഴിഞ്ഞാൽ അതിന്റെ സമ്മറി രണ്ട് കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ പ്രാർത്ഥനയും പുതിയ നിയമ പുസ്തകങ്ങളിൽ കാണുന്ന പ്രാർത്ഥനകളുടെ എല്ലാം ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളിലാണ് അതടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിയുക, ടു നോ ഗോഡ് ഇൻ ഹിസ് ഫുൾനെസ്, അവൻ ആയിരിക്കുന്നത് പോലെ, അവൻ ആരായിരിക്കുന്നു എന്ന് അവന്റെ പൂർണ്ണ തോതിൽ പൂർണ്ണ അളവിൽ അറിയുക എന്നത് പ്രാർത്ഥനയുടെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്, അറിഞ്ഞ ദൈവത്തിന്റെ ദൈവത്തോളം അവന്റെ സ്വഭാവത്തോളം നാം വളരുക. രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ട് പ്രാർത്ഥനയിലൂടെ കാണുന്നത്. ടു നോ ഗോഡ് ഇൻ ഹിസ് ഫുൾനെസ് ആൻഡ് ടു ഗ്രോ ഇൻ ടു ഹിസ് ലൈക്നെസ്. ഈ രണ്ട് കാര്യങ്ങൾ ഈ പ്രാർത്ഥനകളുടെ ഒരു സ്പിരിറ്റിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, അതിന്റെ പിന്നിലുള്ള ആത്മാവിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തില് സൊദോം ഗൊമോറ നശിപ്പിക്കുമ്പോൾ അബ്രഹാം ലോത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം 400 വർഷങ്ങൾക്കധികം മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് പിടിവെക്കപ്പെടുവാൻ ജനങ്ങൾ നിലവിളിക്കുന്നു. ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും കാലത്ത് ഇസ്രായേൽ ജനത്തിന്, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ചുറ്റുമുള്ള ദേശങ്ങളുമായിട്ട് യുദ്ധമുണ്ടായിരുന്നു. അപ്പോൾ യുദ്ധത്തിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തീയിലകപ്പെട്ടപ്പോൾ ഹെബ്രായ ബാലന്മാർ പ്രാർത്ഥിച്ചു. സിംഹക്കുഴിയിൽ ആയിരുന്ന ദാനിയേൽ പ്രാർത്ഥിച്ചു. പഴയ നിയമത്തിൽ അനേക പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രോഗത്തിലുള്ളവർ പ്രാർത്ഥിച്ചു, രോഗികളായിരുന്നവർ പ്രാർത്ഥിച്ചു. ദൈവം അതിനെല്ലാം ഉത്തരം കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടം കൊണ്ട് മാത്രം നമ്മുടെ പ്രാർത്ഥന ഒതുങ്ങാതെ, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങാതെ, യേശു നമ്മെ മുന്നോട്ട് പോകുവാൻ, പരിശുദ്ധാത്മാവ് നമ്മെ മുന്നോട്ട് പോകുവാൻ ഉത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ അപ്പസ്തോല പുസ്തകം അല്ല എഫേസ്യസിലും ഒക്കെ നമുക്ക് വളരെയധികം പ്രാർത്ഥനകൾ കാണുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ നാം മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു പാറ്റേണിലായിട്ട് നാം തീർന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും പുതിയ നിയമ പുസ്തകങ്ങളിലെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചു വായിച്ചാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട ആ വേദഭാഗത്തില് അതിന്റെ 16 വചനത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഇവിടെ പ്രാർത്ഥനയിൽ ഒരു ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഒരു പുറമെയുള്ള ഒരു ശക്തിക്ക് വേണ്ടിയല്ല, അകത്തെ മനുഷ്യന്, എ സ്ട്രെങ്ത് ഇൻ ദ ഇന്നർ മാൻ, എ സ്ട്രെങ്ത് ഇൻ ദ ഇന്നർ ബീയിങ്, അകത്തെ മനുഷ്യന് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അതെങ്ങനെയാണ് ബലപ്പെടേണ്ടത്? അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. And from the unlimited resources of God, ദൈവത്തിന്റെ അളവില്ലാത്ത resources നിന്ന് എന്റെ ഇന്നർ മാൻ, എന്റെ അകത്തെ മനുഷ്യന് ശക്തി ലഭിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് നമുക്ക് ഈ ഇന്നർ മാനിന്റെ ശക്തി ആവശ്യമായിരിക്കുന്നത്? നമ്മ പാടുകളിലെല്ലാം നാം പാടുന്നുണ്ട്, നമുക്ക് ബലം ആവശ്യമാണ്, നീയാണ് ഞങ്ങൾക്ക് ബലം തരുന്നത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും നമ്മുടെ അകത്തെ മനുഷ്യന്റെ ശക്തിയാണ് തീരുമാനിക്കപ്പെടുന്നത്. അതിലൂടെ നാം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ പുറത്തുള്ള മനുഷ്യന്റെ ശക്തിയല്ല, അവർ സ്ട്രെങ്ത് ഇൻ ദ ഇന്നർ മാൻ, അകത്തെ മനുഷ്യന്റെ ശക്തിയാണ് തീരുമാനിക്കപ്പെടുന്നത്. അതെങ്ങനെയാണ് നമ്മൾ അതിലൂടെ കടന്നു പോകുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നത്? ദൈവവചനത്തിലൊക്കെ കാണുവാൻ കഴിയുന്ന ഒരു ഫോക്കസ് ആണ് ദ ഇന്നർ മാൻ. അകത്തെ മനുഷ്യനെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അവൻ ആവശ്യമായ ആഹാരം കൊടുക്കണം, അവൻ ആവശ്യമായ എക്സസൈസ് കൊടുക്കണം. അകത്തെ മനുഷ്യൻ വളരുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. അപ്പോസ്തലൻ 2 കൊരിന്ത്യലേഖനത്തിന്റെ 4 16 വചനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എടുക്കണ്ട, ഞങ്ങളെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന്, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന്, ഇത് മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് പകരപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അപ്പോസ്തലനെല്ലാം പറഞ്ഞു തരുന്നത് അകത്തെ മനുഷ്യനിൽ ഒരു പുതുക്കവും ശക്തിയും ആവശ്യമാണ്. അതാണ് ഇന്നാളുകളിൽ നമ്മെ ബലത്തോടെ നിർത്തുന്നത്. അതെവിടെ നിന്നാണ് ശക്തിപ്പെടേണ്ടത്? ചുറ്റുമുള്ള എന്തിൽ നിന്നല്ല, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ ദ അൺലിമിറ്റഡ് റിസോഴ്സസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അളവില്ലാത്ത റിസോഴ്സസ് നിന്ന്, അവന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, അതിൽ നിന്നാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കേണ്ടത് എന്നാണ് പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെ ഇല്ലവരുടെ ഉള്ളിൽ സിയോനിലേക്കുള്ള തിരുവഴികളുണ്ട്. സങ്കീർത്തനം 84. ദൈവം എന്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഒരു സങ്കീർത്തന ഭാഗം വായിക്കാം, 138 സങ്കീർത്തനത്തിന്റെ 3
ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു.
ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി നീ എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രം ദ അൺലിമിറ്റഡ് റിസോഴ്സസ് ഓഫ് ഗോഡ് യു വിൽ റിസീവ് പവർ ഇൻ ഹി സ്പിരിറ്റ്. പിന്നെ ഈ ശക്തി നമ്മെ മുന്നോട്ട് നയിക്കും. എന്തിനാണ് അതിനെ നയിക്കുന്നത്? ആ പ്രാർത്ഥനയിൽ മുന്നോട്ട് നമുക്ക് പോകാം. ആ ആദ്യത്തെ വചനഭാഗത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും, ക്രൈസ്റ്റ് may dwell in your hearts through faith. ഇതിനെ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. And I pray that Christ will be more and more at home in your hearts as you trust in him. Christ will be more and more at home in your hearts as you trust in him. ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട സ്വാതന്ത്ര്യം ത്തിനോട് ഇതിനെ തുലനം ചെയ്തിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ഈ 14-ാം വചനം പ്രാർത്ഥിച്ചത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകളെ മടക്കുന്നു. കുടുംബത്തിന്റെ നാഥനായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നാം ഇങ്ങനെ പറയാറുണ്ട്, ഐ ഫീൽ അറ്റ് ഹോം വെൻ ഐ ആം ഇൻ ദാറ്റ് പ്ലേസ്. അതായത് ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ആണ് ഐ ഫീൽ അറ്റ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ വീട്ടിൽ എത്ര സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവോ അതുപോലെ എനിക്ക് ഒരു സ്ഥലത്ത് ആയിരിക്കുവാൻ കഴിയുന്നു. ഭവനത്തിലാണ് നാം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ട ഒരു സ്ഥലം. നാം ആയിരിക്കുന്നത് പോലെ ആയിരിക്കുവാൻ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് ഭവനം നമുക്ക്. എന്നാൽ വേറൊരു വ്യക്തിക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയും, ഐ കൻ ഫീൽ അറ്റ് ഹോം ഇൻ ദാറ്റ് പ്ലേസ്. നാം ഒരിക്കലും പറയാറില്ല ഫീൽ അറ്റ് ഓഫീസ്, ഫീൽ അറ്റ് സൂപ്പർ മാർക്കറ്റ്, ഫീൽ അറ്റ് ഇൻ ട്രെയിൻ ആൻഡ് ബസ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നമ്മൾ തുലനം ചെയ്യാറില്ല. ഫീൽ അറ്റ് ഹോം ഇവിടെ പറയും. ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തുവിന് മോർ ആൻഡ് മോർ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഫീൽ അറ്റ് ഹോം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണമേ എന്നാണ് പ്രാർത്ഥന. എന്താണ്, എങ്ങനെയാണ് ക്രിസ്തുവിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്? When I trust in him, ഞാൻ അവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുമ്പോൾ Christ feels more at home in our hearts. നമ്മുടെ ഹൃദയത്തിൽ അവൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവനായി തീരും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരാവശ്യം വന്നാൽ ഏറ്റവും അടുത്ത് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് നമ്മുടെ ഭവനത്തിനകത്തുള്ളവർക്കാണ്. അതിനുശേഷമേ പുറത്തുള്ളവർക്ക് കഴിയത്തുള്ളൂ. So Christ should feel at home in our hearts more and more. ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിയുക. നാം അവന്റെ തലയോളം അവന്റെ സ്വഭാവത്തിലേക്ക് വളരുക. സോ പ്രാർത്ഥനയുടെ ലക്ഷ്യമാണ് Christ should feel at home. നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ പ്രാർത്ഥിക്കുന്നത് വരം നൽകണമെന്നും അതിന്റെ 17-ാം വചനത്തിന്റെ 2-ാം ഭാഗം, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും. ദൈവസ്നേഹത്തിന്റെ ഒരു വെളിപാട് വേണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. യു കാൻ മെഷർ ഇറ്റ്, പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു വെളിപാട് എനിക്ക് തരണമേ എന്ന്, അത് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം ദൈവസ്നേഹത്തിന്റെ ഒരു വലിയ അളവിനെ കുറിച്ചുള്ള വെളിപാട് ദൈവം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരം. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് ദ റെവലേഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ് ഗോഡ് ഗീവ്സ് അസ് വെൻ വി ആർ ബോൺ അഗെയിൻ ആൻഡ് സേവ്. ദൈവസ്നേഹത്തിന്റെ ഒരു തീർച്ചയായും ഒരു വലിയ ഇൻസ്റ്റാൾമെന്റ് അളവ് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം പകരുന്നത്. എന്നാൽ അവിടെ നിൽക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹി എക്സ്പെക്ട് അസ് ടു ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ഹിസ് ലവ്. അവന്റെ സ്നേഹത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നാം വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് സകല വിശുദ്ധന്മാരോട് കൂടിയേ അത് കഴിയത്തുള്ളൂ. ഒറ്റയ്ക്ക് ആ പരിജ്ഞാനത്തിൽ നമുക്ക് വളരുവാൻ സാധിക്കത്തില്ല. അതിനാണ് ദൈവം സഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ ശരീരത്തെ ദൈവം ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതിലൂടെ ലഭിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പരിജ്ഞാനം മറ്റുള്ളവരിലൂടെ ദൈവമക്കളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നാം വളരണമെന്നാണ് ആ പ്രാർത്ഥന. അങ്ങനെയാണ് ആ ഇമ്മെഷറബിൾ ലവ് ഓഫ് ഗോഡ് ആ പരിജ്ഞാനത്തിലേക്ക് നാം വളരുന്നത്. പിന്നെ താഴോട്ട് വായിക്കാം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഇതൊരിക്കലും നമ്മുടെ നോളജ് കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ലിമിറ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്റെ പരിമിതികൾക്ക് അപ്പുറമായി നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. അതിങ്ങനെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എത്രമാത്രം ഒരു മനുഷ്യനെ നിറയ്ക്കുവാൻ കഴിയുമോ അവന്റെ പരിജ്ഞാനത്തിൽ അത്രമാത്രം എന്നെ അതിലേക്ക് വളർത്തണമേ എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളിലുള്ള ഫോക്കസ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ദൈവത്തെ അവനായിരിക്കുന്നത് പോലെ അറിയുവാൻ, രണ്ടാമത് ആ നിറവിലേക്ക്, ദൈവത്തിന്റെ നിറവിലേക്ക്, അവന്റെ ഫുൾനെസ്സിലേക്ക്, അവന്റെ സ്വഭാവത്തിലുള്ള അവന്റെ സ്നേഹം, ദയ, കരുണ, ക്ഷമ, സന്തോഷം, സമാധാനം, ഇതിലാത്തൊക്കെ എല്ലാ ഫുൾനെസ്സിലേക്കുള്ള ഒരു വളർച്ച ഉണ്ടാകണമേ. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഉള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ഉരുത്തിരിയുമ്പോൾ ദൈവം അതിന് തീർച്ചയായിട്ടും നമുക്ക് മറുപടി ഉരുത്തിരിയുകയും ചെയ്യും. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. ക്രിസ്തുവിന് നമ്മുടെ ഉള്ളിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. നാം അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ അവന്റെ സ്നേഹത്തിന്റെ നീളവും ഭീതിയും ആഴവും ഉയരവും സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാൻ തക്ക പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹവും അവന്റെ ദൈവത്തിന്റെ നിറവിനോളം നാം നിറഞ്ഞു വരികയും ചെയ്യും. യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലെ രണ്ട് വചനങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിന്റെ 3 വചനം.
ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും.
നോ ഗോഡ്, യേശുവിന്റെ പ്രാർത്ഥനയാണ് ടു നോ ഗോഡ്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അറിയിച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത്. ആ പ്രാർത്ഥന അവസാനിക്കുന്നത് അതിന്റെ 26 വചനം.
നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും.
ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകണം. യു നോ ദേ ഷുഡ് ഓൾസോ ഗ്രോ ടു ദാറ്റ് എക്സ്റ്റെന്റ് എന്നാണ് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർ അറിയണം, ദൈവത്തെ അറിയണം, പരിജ്ഞാനത്തിൽ അറിയണം. ആ ദൈവത്തിന്റെ സ്നേഹം അവരുടെ ഉള്ളിൽ പൂർണ്ണമായ ആ അളവിൽ വെളിപ്പെടണം എന്നാണ് യേശുവിന്റെ നമ്മെക്കുറിച്ചുള്ള പ്രാർത്ഥന. നമുക്കും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മാവ് അതാണ്. അതിന്റെ ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ വാക്കുകൾ ഞാൻ ഇനി കാണാതെ പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ല. നമ്മുടെ ദ സ്പിരിറ്റ് ഓഫ് ദ പ്രെയർ, ദൈവവചനത്തിലെ ആത്മാവ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മുടെ എന്ത് കാര്യം, ആത്മീയ ശുശ്രൂഷയുടെയും വാക്കുകളുടെയും ധ്യാനത്തിൻ്റെ എല്ലാം സ്പിരിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മുടെ പ്രാർത്ഥനയുടെ സ്പിരിറ്റ് ഈ രണ്ട് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവത്തിന് തീര് വളരെ പ്രസാദകരമാണ് എന്ന് നാം തിരിച്ചറിയണം. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിൻ്റെ അവസാനത്തെ വചനം നമുക്ക് പരിചയമുള്ള ഭാഗമാണ്, അതിൻ്റെ 20-21 വചനം. എഫേസ്യ ലേഖനത്തിന്റെ,
എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ.
ഇങ്ങനെ നമ്മുടെ ഈ സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിലുള്ള ഒരു വാഗ്ദത്തമാണ് നമുക്കുള്ളത്. മച്ച് മോർ ദാൻ വാട്ട് വി ഡെയർ ടു ആസ്ക് നം ആൻഡ് തിങ്ക്. നാം ചോദിക്കാനും ചിന്തിക്കാനും ധൈര്യപ്പെടുന്നതിന് അപ്പുറമായി അവൻ നമ്മെ ശക്തിയാൽ നിറയ്ക്കുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക്. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി. നമ്മുടെ പ്രാർത്ഥനയുടെ സ്പിരിറ്റ് രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ ദൈവത്തെ അറിയുന്നതിലും അവന്റെ ഫുൾനെസ്സിലേക്ക് വളരുന്നതിലും കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ നമുക്കുള്ള വാഗ്ദത്തമാണ്. നമ്മുടെ വാക്കുകൾക്കപ്പുറമായി, നമ്മുടെ ചിന്തയ്ക്കപ്പുറമായി, നമ്മുടെ പരിമിതികൾക്ക് മുഴുവൻ, മാനുഷികമായ സകല പരിമിതികൾക്കും അപ്പുറമായി ദൈവത്തിന് നമ്മെ നിറയ്ക്കുവാൻ കഴിയും എന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കുള്ളത്. ഈ കാലങ്ങളിൽ, ഈ അന്ത്യകാലത്തിൽ ഈ ശക്തി കൂടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. അവനെ പരിജ്ഞാനത്തിൽ അറിഞ്ഞില്ലെങ്കിൽ, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്നാണ് ദൈവജനത്തെ നാം വായിക്കുന്നത്. അതുമാത്രം പോരാ, നാം അവന്റെ ശക്തിയാൽ നിറയപ്പെടേണ്ടതും ആവശ്യമാണ്. സ്ട്രെങ്ത് ഇൻ അവർ ഇന്നർ ബീയിങ്, നമ്മുടെ അകത്തെ മനുഷ്യന്റെ ശക്തിയാണ് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പുറമെയുള്ള ശക്തി ക്ഷയിച്ചു പോകുന്ന ഒരു ശക്തിയാണ്, അത് മൺപാത്രങ്ങളാണ്. അതിൻ്റെ ശക്തി കൂട്ടുവാനുള്ള ശ്രമങ്ങൾ നാം ചെയ്യാതെ അകത്തെ മനുഷ്യന് ശക്തി ലഭിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അധികം പരമായുള്ള ശക്തിയും ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും ദൈവം നമ്മെ നിറയ്ക്കുകയും നാം ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുകയും ചെയ്യും എന്നുള്ള ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഈ സ്പിരിറ്റോടുകൂടി നാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുക. ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ സ്പിരിറ്റ് ഒന്ന് റിന്യൂ ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org